ചിന്തിക്കുമ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻമറയിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നതിന്റെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ദൈവത്തിന് ചോദ്യമാവുന്നു. ഉദാഹരണം
പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം മുതൽ അന്നേക്കും തന്നെ. ക്രിസ്തുയേശുവിനെ കൂടി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു രാത്രി കാലം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവകരുണയിൽ കർത്താവ്, ബലഹീനങ്ങളായിരിക്കുന്ന നോയമ്പുപവാസങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും വിശദീകരിക്കപ്പെട്ട് കർത്താവ് ഒരുപടി കൂടി വിശദീകരണത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവികമായിരിക്കുന്ന നൽവരങ്ങൾ കൊണ്ട് ഈ സംഖ്യാനേരം അടിയങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ സമയവും സന്ദർഭവും എല്ലാം ഇതിനായിട്ട് അടിയങ്ങൾ വിനിയോഗിക്കുന്നു. സ്വർഗം ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കണമേ. ദൈവികമായിരിക്കുന്ന നൽവരം ഞങ്ങൾക്കുണ്ടാവുകയും കർത്താവ് ഈ MMVSന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തകരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണമേ. അതിന് ഞങ്ങൾ വിശുദ്ധിയിലേക്ക് ഉയരുന്നതായി തീരണമേ. ഞങ്ങളുടെ ഈ പഠന ക്ലാസ്സുകൾ ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിനും വിശ്വാസത്തിന്റെ ഉറച്ചു നിൽക്കുന്നതിനും സംഗതിയാക്കി തീർക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ഏകദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ ബഹുമാനപ്പെട്ട ബിന്യേശൻ MMVSന്റെ ഭദ്രാസന തലത്തിലും റീജിയണൽ ലെവലിലും യൂണിറ്റ് തലങ്ങളിലുമുള്ള അതിന്റെ ചുമതലക്കാര് സർവോപരി ഈ പ്രസ്ഥാനത്തെ ഏറ്റവും അനുഗ്രഹീതമായി മുൻപിലേക്ക് നയിക്കുന്നത് ഓരോ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുമാണ്. പ്രിയ മാതാക്കളെ, സഹോദരിമാരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കൂടി വരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കി ദൈവത്തെ സ്തുതിക്കും. ഇന്നലെ വനിതാ ദിനമായിരുന്നല്ലോ, വിമൻ ഡേ ആയിരുന്നു. എല്ലാ വനിതകളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഇന്നലെ നമുക്ക് ഇന്നലെ ഓർത്തോ എന്ന് എനിക്കറിയില്ല, ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ നിസ്സാരം സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ, ഒരു സ്ത്രീ അടുക്കളയിൽ കൂടി നടക്കുന്ന ദൂരം അവള് നേരെ നടക്കുമായിരുന്നെങ്കിൽ അമേരിക്കയിരുന്ന് പറയുമായിരുന്നു ഇപ്പം രണ്ടു പ്രാവശ്യം ഇന്ത്യക്ക് പോയിട്ട് വരായിരുന്നു. ഇന്ത്യ ഇരുന്ന് പറയുവാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ട് വരായിരുന്നു നേരെ നടക്കുമായിരുന്നെങ്കിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രമാത്രം ശ്രേഷ്ഠമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വനിതാ ദിനമൊക്കെ ലോകമായിട്ട് ആചരിക്കുന്ന സമയം, സഭയായിട്ട് നമ്മൾ പ്രത്യേക ദിനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഒക്കെ സമാജത്തിന്റെ ദിനമായി. അതുകൂടാതെ ഓരോ ഞായറാഴ്ചയും പലതരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ കാണുകയും അങ്ങനെ അത് സഭാപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലോകത്തിൽ വനിതകൾക്ക് വേണ്ടി ഒരു ദിനം ക്രമീകരിച്ചിരിക്കുന്നു. ആ ഒരു ദിവസം ലോകം മുഴുവൻ വനിതാ ദിനമായിട്ട് കൊണ്ടാടുന്ന ദിവസം കുറച്ചുകൂടി വനിതകളോടുള്ള സമീപനത്തിലും കാഴ്ചപ്പാടുകളിലുമെല്ലാം പൊതുവെ ഒരു ഉണർത്തുപാട്ടിന്റെ ആവശ്യം ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം നമ്മൾ കേരളത്തിലെ ചില പ്രത്യേക സംഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലും ഒക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹീതമായി വളർത്തിക്കൊണ്ടു വരാം. അമ്മമാർക്ക് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അനുഗ്രഹീതമായി വളർത്തുക എന്നുള്ളത്. ദൈവം എല്ലാവരും അതിനെ ഇടയാക്കട്ടെ. ഏറ്റവും അനുഗ്രഹീതമായി നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, ധാരാളം ധാരാളം ഉത്തരവാദിത്വങ്ങളും ദൈവം തന്നെ സ്ത്രീകൾക്ക് അതിനുള്ള വലിയ കഴിവും നൽകിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് ഒരു യഹൂദൻ പ്രാർത്ഥിച്ചിരുന്നു, ഒരു സ്ത്രീയായി ഞാൻ ജനിക്കാത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന്. പക്ഷേ ഒരു സ്ത്രീയായിട്ട് ജനിക്കുന്നതിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ സ്ത്രീകൾ ലോകത്തിന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായതുകൊണ്ട് ചെറിയ ചെറിയ നുറുങ്ങ് കഥകളൊക്കെ വരുമല്ലോ. അപ്പോ ഒരു കഥ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത്, ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഒരു ദിവസം അവര് തീരുമാനിച്ചു ഇന്നിനി ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കില്ല എന്ന്. ആദ്യമേ വാതിലിൽ മുട്ട് കേട്ടു. അത് ഈ ഭർത്താവിന്റെ പിതാവായിരുന്നു. ഭർത്താവിന്റെ പിതാവ് വന്ന് വാതിലിൽ മുട്ടി. ഭർത്താവ് ഈ എഗ്രിമെന്റ് ഉണ്ടല്ലോ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞേക്ക് ഇന്ന് ആരും വാതിലെ മുട്ടിയാലും തുറക്കുകയല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ അപ്പം വന്ന് മുട്ടിയപ്പോ ഭർത്താവ് ഈ എഗ്രിമെന്റ് ഓർത്ത് പുള്ളി തുറന്നില്ല. അതിന് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് അടുത്ത മുട്ട് കേട്ടു. അത് ഈ ഭാര്യയുടെ അപ്പനായിരുന്നു. ആ മുട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, എനിക്ക് എന്റെ അപ്പൻ ഇങ്ങനെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പം ഇവളുടെ മനസ്സിലോലമായതുകൊണ്ട് അവള് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് അപ്പൻ വാതിലിൽ മുട്ട് വിളിക്കുമ്പോ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തുറക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവര് യോജിച്ച് വാതിൽ തുറന്നു. അതിനുശേഷം ഉണ്ടായ സംഭവം, ഇവർക്ക് ആദ്യം 3 ആൺകുഞ്ഞുങ്ങൾ പിറന്നു. അതിനുശേഷം 4-ാമതായിട്ടൊരു പെൺകുഞ്ഞ് പിറന്നു. ആ അവസരം 3 ആൺകുഞ്ഞുങ്ങളും പിറന്നപ്പോ ഇല്ലാതിരുന്ന വലിയ സന്തോഷം ഈ ഭർത്താവിന്. അവന് പെൺകുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പം അയൽക്കാരെല്ലാം വിളിക്കുകയും വലിയ ട്രീറ്റൊക്കെ നടത്തുകയും സദ്യ നടത്തുകയും ഒക്കെ ചെയ്തു. ഉടനെ ഭാര്യ ചോദിച്ചു, ആദ്യത്തെ 3 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇത്രയും വലിയ സദ്യ ഒന്നും നടത്തിയിട്ടില്ലല്ലോ, ട്രീറ്റ് ചെയ്തിട്ടില്ല ആരെയും, എന്താ പെൺകുഞ്ഞുണ്ടായപ്പോ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഈ ഭർത്താവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാ, അവസാനം വാതിൽ തുറന്നു തരാൻ ഇവൾ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ എന്ന്. അവസാനം വാതിൽ തുറന്നു തരാൻ ഇവൾ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ എന്ന്. ഭാര്യ ആ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്റെ പിതാവിന് വേണ്ടി എഗ്രിമെന്റ് മറന്നും ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് വാതിൽ തുറന്നു കൊടുത്തതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതാ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ധാരാളം ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള അവസരം മാത്രമല്ലല്ലോ. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ആദ്യത്തെ ആ വിരാമം ഇടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ വനിതകളെയും വനിത സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവനെന്റെ കണ്ണുനീർ തന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുനീര് മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളും നമ്മുടെ ഈച്ച് ആൻഡ് എവരിതിങ് സ്വർഗത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. തുടർന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുമ്പോഴേ വണ്ടിയിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്, ജോലി കഴിഞ്ഞിട്ട് താല്പര്യപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നവരാണെന്നറിയാം. ദയവിയത് നിങ്ങൾ ഇപ്പം പ്രശ്നമില്ല, മ്യൂട്ടാക്കി എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഹാൻഡ്സെറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. നിങ്ങൾ സംസാരിക്കാത്ത സമയം മ്യൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ മാമോദീസയെ പറ്റിയാണ്. ശിശുസ്നാനം ക്രൈസ്തവ വിശ്വാസത്തിലെന്നുള്ള അഭ്യന്തനായ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഒരു ലഘുലേഖയിൽ നിന്ന് അതിന്റെ അർത്ഥഗാംഭീര്യമുള്ള കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ 1-2 ക്ലാസ്സുകളായിട്ട് കേൾക്കുകയാണ്. അതിന്റെ അവസാന പാദത്തിലേക്ക് വരുന്നു. ഇതുവരെയും കണ്ടത് ശിശുസ്നാനവും പ്രായമുള്ളവരുടെ സ്നാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കർത്താവ് പഠിപ്പിച്ച എന്താണ്, ആദിമ സഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നു, പുറജാതികളിൽ നിന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച സഭയിൽ ചേരുന്നവർക്ക് ആദിമകാലങ്ങളിൽ ഉടനെ മാമോദിസ നൽകുമായിരുന്നു. എന്നാൽ പിന്നീട് അവർക്കൊന്നോ രണ്ടോ വർഷത്തെ അധ്യയനവും സുഹൃത പരിശീലനവും നൽകിയ ശേഷം മാത്രം സ്നാനം നൽകുക എന്നായി പതിവ്. അതുകൊണ്ടാണ് പിന്നീട് മാതാപിതാക്കന്മാർ വിശ്വാസികളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കും ആദിമകാലത്ത് ഉടനെ സ്നാനം നൽകുമായിരുന്നു. ഇക്കാലത്ത് എല്ലാവരുടെയും സ്നാനം ആണ്ടിലൊരിക്കൽ, പ്രത്യേകിച്ച് റിസറക്ഷന്റെ സമയം കെണ്ട പെരുന്നാളിനോട് ചേർന്നു അല്ലെങ്കിൽ ദനഹയോട് ചേർന്നു അനുബന്ധിച്ച് നടത്തുക പതിവായി തീർന്നു. ആദിമകാലത്ത് ക്രിസ്ത്യാനികളുടെ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ മാമോദിസ മുക്കുക പതിവുണ്ടായിരുന്നു. ഇങ്ങനെ മാമോദിസ നൽകുന്ന ആദ്യകാലത്ത് തന്നെ ഉണ്ടായ നിയമപ്രകാരം സാധ്യമാണെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലും, അത് സാധ്യമല്ല എങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള കുളത്തിലും, പിന്നീട് പള്ളികൾ ഉണ്ടായപ്പോൾ പള്ളിക്ക് മുൻവശത്ത് മാമോദിസയ്ക്ക് വേണ്ടി പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ കൽപ്പടവുകളുള്ള കുളത്തിലും, പിന്നീട് അത് വീണ്ടും ലോപിച്ച് പള്ളിക്കകത്തുള്ള പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മാമോദിസ തൊട്ടിയിലുമായിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ അഭിപ്രായം എന്തായിരുന്നു? എല്ലാവരെയും വിശുദ്ധരെന്ന് വിളിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധരാണെന്ന് പൗലോസ്ലിഹ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോസ്തോലന്മാർ പൊതുവെ എന്താണ് പഠിപ്പിച്ചത്? ദ ടീച്ചിങ്സ് ഓഫ് ദ ട്വൽവ് അപ്പോസ്തൽസ്, പ്രത്യേകിച്ച് ഡിഡാക്കെ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് അപ്പോസ്തോലിക് ട്രഡീഷൻ എന്നുള്ള ഹിപ്പോലിറ്റസിന്റെ പുനഃപ്രസിദ്ധീകരണത്തിൽ നിന്ന് ഒക്കെ നമ്മൾ കണ്ടു. കൊച്ചു കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൂടാതെ മാമോദിസയുടെ വേദപുസ്തകപരമായിരിക്കുന്ന പശ്ചാത്തലം, പരിച്ഛേദന കർമ്മം പിന്നീട് മാമോദിസയായിട്ട് മാറിയതാണ്, അത് ധാരാളം കാര്യങ്ങളിലൂടെ നമ്മൾ കണ്ടു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിൽ നിന്നോ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ധാരാളം വായനകൾ നമ്മൾ വായിച്ചു. പിന്നീട് ഈ സ്നാനവും ചേലാകർമ്മവും, ബാപ്റ്റിസ്റ്റം ആൻഡ് സർക്കംസിഷൻ, ഇത് തമ്മിലുള്ള ബന്ധം, അതെങ്ങനെ ചേലാകർമ്മം പിന്നീട് സ്നാനമായിട്ട് മാറി എന്നുള്ളതൊക്കെ നമ്മൾ ധാരാളം ഇടങ്ങളിൽ നിന്ന് കണ്ടു. പ്രത്യേകിച്ച് ആദ്യത്തെ സുന്നത ദിവസം കൂടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നീട് അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടാനായിട്ട് സാധ്യമോ എന്നുള്ളതാണ്. അത് ധാരാളം ഉദാഹരണങ്ങൾ, സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ പക്ഷവാത രോഗി, പിന്നീട് പിശാചു ബാധിതനായ മകനെ, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവ്, പിന്നെ കനാനായക്കാരി സ്ത്രീയുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 2:38-39 വാക്യങ്ങളിൽ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിപ്പീനെന്നും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും. കുഞ്ഞുങ്ങളെന്ന് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഗ്രീക്കിലെ ടെക്കന എന്ന വാക്കാണ്. ടെക്കന എന്ന യഥാർത്ഥ മലയാളം ഇൻഫന്റ് അല്ലെങ്കിൽ ശിശു എന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ലഭിക്കും. ലൂക്കോസ് 1:15, ഇരമ്യ 1:5, ഗലേഷ്യൻസ് 1:15, സാംസ് 139:13-16, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് സഭയുടെ ചരിത്രവും പാരമ്പര്യവും എന്ത് പറയുന്നു എന്നുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ മാമോദിസ സ്വീകരിച്ചതിനെ പറ്റിയുള്ള ചരിത്രപരമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് നമുക്കൊന്ന് കണ്ട് നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് കടക്കാം. എന്താണ്, വാട്ട് ഈസ് ദ ട്രഡീഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദി ചർച്ച് അബൌട്ട് ദി ഇൻഫന്റ് ബാപ്റ്റിസം? 3rd century മാമോദിസ ഏറ്റ മരിച്ച ശിശുക്കളുടെ ശവക്കുഴിമേലുള്ള കല്ലുകൾ, അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു, മാമോദിസ സ്വീകരിച്ചിട്ട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ബെറിയൽ ഇടങ്ങളിലുള്ള സ്റ്റോണുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അത് നിസ്സംശയം പ്രഖ്യാപിക്കുന്നത് ശിശുക്കളെ മാമോദിസ മുക്കിയിരുന്നു എന്ന് തന്നെയാണ്. ഒരു കബറിങ്കിലെ കല്ല് ഇങ്ങനെ പറയുന്നു: വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസിയായ സോസിമസ് എന്ന ഞാൻ 2 വയസ്സും 1 മാസവും 25 ദിവസവും പ്രായമായി ഇവിടെ വിശ്രമിക്കുന്നു. ഇത് ഏകദേശം 2nd century ഒരു ശിലാലിഖിതമാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 2 വയസ്സ് 1 മാസം 25 ദിവസം, 2 വയസ്സും മാത്രം കഴിഞ്ഞ കുഞ്ഞിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു. വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസിയായ ഞാൻ എന്ന് പറഞ്ഞാൽ അത് മാമോദിസ സ്വീകരിച്ചിട്ട് തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അതല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ ചരിത്രത്തിൽ സഭയുടെ വളർച്ചയുടെ നാഴികക്കല്ലുകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ പോളികർപ്പോസിനെ പറ്റിയുള്ള ഒരു കാര്യം. പോളികർപ്പോസിനെ പീഡകന്മാർ പീഡിപ്പിക്കുന്ന സമയം 86 വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു, ഇന്ന് വരെ അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, പിന്നെ ഇന്ന് ഞാൻ അവനെ എങ്ങനെ എന്റെ രക്ഷകനെതിരായിട്ട് ദൈവദൂഷണം ചെയ്യും എന്ന് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് പീഡിപ്പിക്കുന്നവർ പറഞ്ഞപ്പോ പോളികർപ്പോസ് പറഞ്ഞ കാര്യം, അദ്ദേഹം കാലം ചെയ്തത് 167 or 168 അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 86 വർഷം മുമ്പ്, അതായത് 80 ആ ഒരു സമയത്താണ്, 80s. അപ്പോൾ 86 വർഷമായി ഞാൻ കർത്താവിനെ സേവിച്ചു, ദൈവത്തെ സേവിച്ചു വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം ശൈശവത്തിലെ തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് അനുമാനിക്കുകയും, അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ ശിശുക്കളുടെ മാമോദിസ ഉണ്ടായിരുന്നു എന്നതിന് മറ്റൊരു തെളിവായിട്ട് ഇത് തിരുമേനി സൂചിപ്പിക്കുകയുമാണ്. ഇനിയും 2nd century സഹതാമരണം പ്രാപിച്ച പല പരിശുദ്ധന്മാരും ഞാൻ ശൈശവം മുതലേ ക്രിസ്ത്യാനിയാകുന്നു എന്ന് ഏറ്റുപറയുന്നതായി നാം കാണുന്നു. ചെറുപ്പം മുതലേ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളത് സഹതന്മാര് ഏറ്റുപറഞ്ഞിരുന്ന കാര്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇനിയും അത് ഒരു കാര്യം. രണ്ടാമത് 195 ക്ലമന്റ് ഓഫ് അലക്സാന്ദ്രിയയിലെ ക്ലിമീസ് വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത കുഞ്ഞുങ്ങളെന്ന് ക്രിസ്ത്യാനികളെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇനി ഒറിജൻ, ഒറിഗൻ എന്നോ ഒറിജൻ എന്നോ ഒക്കെ ഉച്ചരിക്കാറുണ്ട്, വാട്ടെവർ, ORIGEN ആണ്, അത് ഏത് രീതിയിൽ മലയാളത്തിൽ ഉച്ചരിക്കുന്നതിന് തെറ്റില്ല. ഈ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അലക്സാന്ദ്രിയയിലെ ക്ലിമീസിന്റെ ശിഷ്യനായ ഒറിജൻ പറഞ്ഞിരിക്കുന്നത് ശിശുക്കളുടെ മാമോദിസയെ പറ്റി അദ്ദേഹം 3 പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമന്ററിയാണ് ലൂക്കോസിന്റെ കമന്ററിയില് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, 14th chapter ഇങ്ങനെയാ കാണുന്നത്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും മാമോദിസ മുക്കുന്നത് എന്ന് കാണുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന കമന്ററി ലേവിയ 8th chapter കമന്ററിയിൽ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറിജിൻ, അദ്ദേഹത്തിന്റെ 3 കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നതായിട്ട് പറയുന്നു. അതിൽ 1 ലൂക്കോസിന്റെ കമന്ററിയില് ചാപ്റ്റർ നമ്പർ 14 അദ്ദേഹം പരാമർശിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും മാമോദിസ മുക്കുന്നതെന്ന് പറയുന്നു. 1, 2 ലേവിയ പുസ്തകം 8th chapter വ്യാഖ്യാനം, അതിനകത്ത് അദ്ദേഹം പറയുന്നു സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കും മാമോദിസ നൽകപ്പെടുന്നു എന്ന് കാണുന്നു. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകുന്നു എന്ന് ഒറിജിൻ 2 പറയുന്നു. 3 ഒറിജിൻ പറയുന്നത് റോമൻസ് ചാപ്റ്റർ 6:5-7 അത് മാമോദിസയെ പറ്റി തന്നെയുള്ള വ്യാഖ്യാനമാണ്. റോമാലേഖനം 6:5 മുതൽ 7 വാക്യങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇക്കാരണത്താൽ ശിശുക്കളെയും മാമോദിസ മുക്കുന്ന പാരമ്പര്യം സഭ അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിച്ചു. ഇങ്ങനെ 3 കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നുവെന്ന് ക്ലമന്റ് ഓഫ് അലക്സാന്ദ്രിയയുടെ ശിഷ്യനായ ഒറിജൻ പറയുന്നുണ്ട്. ഒറിജൻ വലിയൊരു പിതാവാണെന്നും ചരിത്രകാരനാണെന്നും കമന്റേറ്റർ ആണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പലയിടങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും പല നമ്മൾ പഠന ക്ലാസ്സുകളിലൊക്കെ ഒറിജന്റെ പേര് കേൾക്കാത്തവരെ തീരെ കുറവാണ്. ഈ 3 ഈ ഒറിജന് ഇയോബിന്റെ പുസ്തകം 14:4-5 ഉച്ചരിക്കുന്നുണ്ട്. ഇയോബിന്റെ പുസ്തകം ജോബ് ചാപ്റ്റർ നമ്പർ 14:4-5 ഈ 3 അദ്ദേഹം പറയുന്നു കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാവുന്ന. ഈ 3 അദ്ദേഹം അത് വിശദീകരിക്കാൻ വേണ്ടി ഇയോബിന്റെ പുസ്തകം 14:4-5 പ്രത്യേകിച്ച് 5th ഇങ്ങനെ 4-5 ഇങ്ങനെയാണ്, അശുദ്ധനിൽ നിന്നുള്ള വിശുദ്ധനുണ്ടോ? ഒരിക്കലുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ എന്നാണ് നമ്മുടെ ഈ മലയാള വേദോസത്തിൽ എഴുതിയേക്കുന്നത്. എന്നാൽ ഇതിന്റെ സെറ്റുജന്റിന്റെ വ്യാഖ്യാനമുണ്ട്. സെറ്റുജന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സെറ്റുജന്റ് എന്ന് പറയുന്നത് എബ്രായ വേദപുസ്തകത്തിന്റെ ഗ്രീക്ക് തർജ്ജമയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഗ്രീക്ക് തർജ്ജമ പഴയ നിയമം, ഹീബ്രുവിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിന്റെ ഗ്രീക്ക് തർജ്ജമയാണ്. അത് 70 പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പല വർഷങ്ങളായിട്ട് എഴുതിയതാണ്. പക്ഷേ അതിന്റെ എഴുതി വന്ന സമയത്തെല്ലാം ഒരുപോലെ ഇരുന്നു. ഈ ഓരോ പുസ്തകങ്ങളും എഴുതി അതിന്റെ വിശദീകരണം, ഇത് 70 ഈ പുസ്തകങ്ങൾ മുഴുവൻ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴും വ്യത്യാസം അധികമൊന്നും ഇല്ലാതെ ഒരേപോലെ ഇരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാണ് അത് സെപ്റ്റുജന്റ് 70 പേർ എഴുതിയുകൊണ്ട് സെപ്റ്റുജന്റ് എന്ന് അറിയപ്പെടുകയും ചെയ്യുകയാണ്. ആ സെപ്റ്റുജന്റിന്റെ എഴുതിയിരിക്കുന്ന സെപ്റ്റുജന്റില് ഈ ജോബ് 14 5 വാക്യം പക്ഷെ ഇങ്ങനെയാണ് പറയുന്നത്: അശുദ്ധനിൽ നിന്നുള്ള വിശുദ്ധനുണ്ടോ? ഒരിക്കലുമില്ല. ഭൂമിയിലുള്ള അവന്റെ ജീവിതം ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും. നിങ്ങൾക്ക് ഈ LXX എന്നാണ് എഴുതുന്നത്, 50 റോമൻ ലെറ്റേഴ്സ്. എൽ എന്ന് പറയുന്നത് 50 ആണ്, നിങ്ങൾക്കറിയാം. എക്സ് 10 ആണ്, എക്സ് 10 ആണ്. അങ്ങനെയെങ്കിൽ LXX എന്ന് എഴുതിയാൽ സെപ്റ്റുജന്റിനെയാണ്, 70 സൂചിപ്പിക്കുന്നത്. സെപ്റ്റുജന്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു റോമൻ ലെറ്റേഴ്സിൽ സൂചിപ്പിക്കുന്നത്. ദിവസം പഠിക്കുന്നവർക്കൊക്കെ ഇത് അറിയാമല്ലോ. അത് നിങ്ങൾ ഈ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭ്യമാണ്. എന്റെ മുൻപിൽ ഇപ്പൊ ഇതിരിപ്പുണ്ട്, ഞാനത് എടുത്തു വെച്ചേക്കുക. അതിനകത്ത് ഈ യോബിന്റെ പുസ്തകം 14 4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഫോർ ഹൂ ഷാൽ ബി പ്യുർ ഫ്രം അൺക്ലീൻനെസ്. അശുദ്ധനിൽ നിന്നുള്ള വിശുദ്ധനുണ്ടോ? നോട്ട് ഈവൻ വൺ, ആരുമില്ല എന്ന് പറഞ്ഞിട്ട് 5 വാക്യം ഇങ്ങനെയാണ്: ഇഫ് ഈവൻ ഹിസ് ലൈഫ് ഷുഡ് ബി 1 അപ്പോൺ ദി എർത്ത് ആൻഡ് ഹിസ് മന്ത്സ് ആർ നമ്പേർഡ് ബൈ ഹിം. ഇഫ് ഈവൻ ഹിസ് ലൈഫ് ഷുഡ് ബി 1 അപ്പോൺ ദി എർത്ത്, അവന്റെ ജീവിതം ഈ ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും എന്ന് തന്നെയാണല്ലോ മലയാളം. അപ്പോ തിരുമേനി ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ മലയാളം പരിഭാഷ തിരുമേനി നമുക്ക് എഴുതി തന്നതാ. അപ്പൊ ഇതിനകത്ത് ഒരു ദിവസമേ ഉള്ളൂവെങ്കിലും, നമ്മുടെ ഇരിക്കുന്ന മലയാളം ദിവസത്തില് അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അത് തന്നെയാണ് എനിക്ക് നോർത്ത് സ്റ്റഡി ബൈബിളിലും ഞാൻ മറ്റ് പലയിടങ്ങളിലും ഇംഗ്ലീഷ് തർജ്ജമയൊക്കെ നോക്കിയിട്ടതാണ്. പക്ഷെ ഈ സെപ്റ്റുജന്റിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ, നേരിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ, അവന്റെ ജീവിതം ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കുഞ്ഞിന്റെ ഒരു ദിവസമേ ജീവിച്ചുള്ള കുഞ്ഞാണെങ്കിലും അശുദ്ധനിൽ നിന്ന് വിശുദ്ധൻ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. പക്ഷെ വിശുദ്ധനിൽ നിന്ന് അശുദ്ധൻ ഉണ്ടാവുകയില്ല എന്ന അർത്ഥവും അവിടെ ഉണ്ട്. അതായത് വിശുദ്ധനിൽ നിന്ന് വിശുദ്ധൻ ഉണ്ടാകുമെന്ന അർത്ഥമാണ് അവിടെ. അതാണ് 1 Corinthians 7:14 നമ്മൾ വായിക്കുന്നത്: അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാള് വിശുദ്ധരായിരുന്നാൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു. 1 Corinthians 7:40. അതും ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വിശുദ്ധരിൽ നിന്ന് വിശുദ്ധരുണ്ടാവുകയാണ്, അവന്റെ ജീവിതം ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും അവൻ വിശുദ്ധൻ തന്നെയാണ്. അശുദ്ധനാണെങ്കിൽ അശുദ്ധൻ തന്നെ ആയിരിക്കും, വിശുദ്ധനാണെങ്കിൽ വിശുദ്ധൻ തന്നെ ആയിരിക്കും, അവന്റെ ജീവിതം ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും. ഇത് 3 ഈ ഒറിജിന് ലൂക്കോസിന്റെ വ്യാഖ്യാനം, റോമാ വ്യാഖ്യാനം, അതുകൂടാതെ ലേവ്യ പുസ്തകത്തിന്റെ വ്യാഖ്യാനം, ഇവിടെയെല്ലാം 3 കുഞ്ഞുങ്ങൾക്ക് മാമോദീസം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറിജിനൽ ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് 3 ഉദ്ധരിക്കുന്നതിൽ നാം മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ശിശുക്കളെ മാമോദീസം മുക്കുന്ന പാരമ്പര്യം 3 സഭയ്ക്കുണ്ടായിരുന്നു എന്നും അത് അപ്പോസ്തോലിക പാരമ്പര്യമായി അന്നേ സഭ സ്വീകരിച്ചിരുന്നു എന്നുമാണ്. ഈ ഒറിജിൻ ഇവിടെ പറഞ്ഞല്ലോ, ഇക്കാരണത്താൽ ശിശുക്കളെയും മാമോദീസം മുക്കുന്ന പാരമ്പര്യം സഭ അപ്പോസ്തോലന്മാരിൽ നിന്ന് പ്രാപിച്ചു എന്ന് യാതൊരു സംശയവുമില്ലാതെ അപ്പോസ്തോലിക് ട്രഡീഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഒറിജൻ ഇവിടെ സൂചിപ്പിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഈ ഒറിജിന് പാലസ്തീനയിലെ കൈസറിയയിൽ താമസിക്കുന്ന കാലത്താണ് അദ്ദേഹം ഇതെഴുതിയത്. അതുകൊണ്ട് പറസിന്റെ കൈസറിയയിൽ താമസിക്കുമ്പോ അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലം ഊറുസ്ലൈമും അലക്സാണ്ട്രിയയുമാണ്. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആദിമകാലത്ത് ക്രിസ്തീയ സഭ വേദശാസ്ത്രപരമായി വളരുവാൻ തക്കവണ്ണം അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം ഈജിപ്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈജിപ്തിലാണ്. ഞാൻ അലക്സാണ്ട്രിയയെ പറ്റി ചെറിയ ഒരു 2-3 പെട്ടെന്നൊന്ന് വായിക്കാം. അത് ഈ അലക്സാണ്ട്രിയൻ തിയോളജിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ധാരാളം പഠിക്കും. അതുകൊണ്ട് ഈ അലക്സാണ്ട്രിയയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇപ്പോഴത്തേക്ക് വേണ്ടിയല്ല, തുടർന്ന് നിങ്ങൾ പഠിക്കും ദിവ്യബോധനത്തിലോ അതല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആവശ്യമായതുകൊണ്ട് അലക്സാണ്ട്രിയൻ സ്കൂൾ എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്. അന്ത്യോക്യൻ സ്കൂൾ, അലക്സാണ്ട്രിയൻ സ്കൂൾ, തിയോളജിയുടെ വ്യത്യാസങ്ങളും അവിടുത്തെ പഠന കാര്യങ്ങളും ഒക്കെ ദിവ്യബോധനം പഠിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ അലക്സാണ്ട്രിയയെ പറ്റി പെട്ടെന്ന് ഒരു 2-3 സെന്റൻസ് പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം. അലക്സാണ്ട്രിയ, ദ ഏൻഷ്യന്റ് മെട്രോപോലീസ് ഓഫ് ലോവർ ഈജിപ്ത്, മിസ്രൈമിലെ ഒരു സ്ഥലമാണ്. called from its founder, so-called from its founder, Alexander the Great, about BC 333. It was for a long period the greatest of existing cities, for both Nineveh and Babylon had been destroyed, and Rome had not yet risen to greatness. It was the residence of the kings of Egypt for 200 years. It is not mentioned in the Old Testament, and only incidentally in New. Apollos, eloquent and mighty in the scriptures, was a native of this city, Acts chapter number 18, verse number 24. Many Jews from Alexandria were in Jerusalem, where they had a synagogue, Acts chapter number 6, verse number 9, at the time of Stephen's martyrdom. At one time, it is said that as many as 10,000 Jews resided in this city. It possesses a famous library of 700,000 volumes, which was burned by Saracens AD 642. It was here that the Hebrew Bible was translated into Greek. That is what I said, Septuagint. This is called Septuagint version from the tradition that 70 learned men were engaged in executing it. It was, however, not all translated at one time. It was begun BC 280 and finished about BC 200. Alexandria-ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അലക്സാണ്ട്രിയ എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനും ഒരു 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 പരിചയം ഉണ്ടാകാനും ഞാൻ വായിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, സിലബസിലില്ലാത്തതാണെങ്കിലും. അതുകൊണ്ട് ഇദ്ദേഹം എഴുതുന്നത് ഈ പലസ്തീനയിൽ വെച്ച് ഒറിജിനൽ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യെരുസലേമിലും അലക്സാണ്ട്രിയയിലും, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ലങ്ങളായിട്ട് മാറിയ ഇടങ്ങളിൽ, അത് അവിടെയുള്ള അപ്പോസ്തോലിക പാരമ്പര്യത്തെ തന്നെയാണ് ഇത് കുറിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോസ്തോലിക് ട്രഡീഷൻ എന്ന് പറയുന്ന ഹിപ്പോലിറ്റസിന്റെ റോമിലെ ഡിഡാക്കയുടെ ആ ഒരു പിന്നീട് അദ്ദേഹം ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന പുസ്തകത്തിൽ 215 വാർഡിൽ ഹിപ്പോലിറ്റസ് റോമിൽ രചിച്ച അപ്പോസ്തോലിക പാരമ്പര്യം എന്ന സുപ്രധാന ഗ്രന്ഥത്തിൽ കാണുന്നത് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതും ആദ്യം റോമയിലെ ക്ലിമ്മീസ് എഴുതി വെച്ചതുമായ ഉപദേശങ്ങൾ തന്നെയാണെന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. വെസഹായുടെ പെരുന്നാളിൽ കോഴി കൂവുന്ന സമയത്ത് മാമോദീസ മുക്കണമെന്നും അത് താഴെ പറയും പ്രകാരം വേണമെന്നുമാണ് പറയുന്നത്. കോഴി കൂവുന്ന സമയത്ത് വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥനകൾ നടത്തപ്പെടട്ടെ. ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദീസ മുക്കണം. തങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ വിശ്വാസം ഏറ്റുപറയാൻ പ്രായമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതിന് പ്രായമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരോ കുടുംബത്തിൽ ആരെങ്കിലുമോ മറുപടി പറയട്ടെ. എന്റെ കോപ്റ്റിക് വേർഷനിൽ നിന്നാണ് അതിന്റെ മലയാള തർജ്ജിമയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നതിനെ പറ്റി ഒരു സംവാദം പോലും ഉണ്ടായിരുന്നതായി ഒറിജിനലോ ഹിപ്പോലിറ്റസിലോ ഒന്നും കാണുന്നില്ല. ഈ അപ്പോസ്തോലിക പാരമ്പര്യം എന്ന ഗ്രന്ഥം റോമിലും സിറിയയിലും ഈജിപ്തിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു രേഖയാണെന്ന് നമ്മൾ കാണുന്നു. ഇനി സിറിയയിലെയും പതിവ് ഇത് തന്നെ ആയിരുന്നു എന്ന് മറ്റു രേഖകൾ കൊണ്ടും തെളിയുന്നുണ്ട്. ക്ലിമ്മീസിന്റെ 8 പുസ്തകങ്ങൾ എന്ന ഗ്രന്ഥം ഇത് പരാമർശിക്കുന്നുണ്ട്. ഇനി 1st century വിശുദ്ധ ക്ലിമ്മീസ് ദ ക്ലമന്റ് ഓഫ് റോം ആണ്, നോട്ട് ക്ലമന്റ് ഓഫ് അലക്സാണ്ട്രിയ. ക്ലമന്റ് ഓഫ് റോം അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പറയുന്ന കൂട്ടത്തില് അദ്ദേഹത്തിന്റെ അമ്മ മാറ്റിഡിയ, ഈ മാറ്റിഡിയ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്. ഈ കുഞ്ഞുങ്ങളെ അമ്മ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെ വീണ്ടും കണ്ടെത്തിയ കഥ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലമന്റ് ഓഫ് റോമിന്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അമ്മ വിശ്വാസിനിയല്ല, മാതാവ് വിശ്വാസിനിയല്ല. എന്നാൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ക്രിസ്ത്യാനികൾ എടുത്തു വളർത്തി ക്രിസ്തീയ മാമോദീസ നൽകപ്പെട്ടവരായിട്ടാണ് മാതാപിതാക്കൾ അവരെ കാണുന്നത്. അവിശ്വാസികൾ വിശ്വാസികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് ക്രൈസ്തവ നിയമം ഉള്ളതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല എന്നും അവരും മാമോദീസ മുങ്ങിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചുള്ളൂ എന്നും കാണുന്നു. ഇത് ക്ലമന്റ് ഓഫ് റോമിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് സ്വന്തം അമ്മ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം അവര് ക്രിസ്ത്യാനികളായിട്ട് എടുത്ത് വളർത്തപ്പെട്ടു, മാമോദീസ ലഭിക്കപ്പെട്ടു. എന്നാൽ ഈ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ തിരികെ ലഭിക്കുമ്പോൾ അമ്മ ചിന്തിക്കുകയാണ് കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് അമ്മ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല പിന്നീട് അമ്മയും മാമോദീസ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് ഈ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന്, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകിയിരുന്നു എന്നും നമ്മൾ കാണുന്നു അത് അതിൽ നിന്നും. പിന്നീട് ഐറേനിയസിന്റെ എഗനസ്റ്റ് ഹെറസീസ് എന്ന് പറയുന്ന വിശുദ്ധ ഐറേനിയസിന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നത് യേശുമ്പരാൻ എല്ലാവരെയും രക്ഷിപ്പാൻ വേണ്ടിയാണല്ലോ വന്നത്, അവനാൽ അവരെല്ലാവരെയും എന്ന് ഞാൻ പറയുന്നത് അവനിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും ജനിക്കുന്നവരായ എല്ലാവരെയും എന്ന് ഉദ്ദേശിച്ചാണ്. ശിശുക്കൾ, കൊച്ചുകുട്ടികൾ, ബാലന്മാർ, യുവാക്കൾ, പ്രായമായവർ എല്ലാവരും തന്നെ. ഇത് ഐറേനിയസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഐറേനിയസ് ഇവിടെ സാക്ഷിക്കുക. ഇനിയും ക്രിസ്ത്യാനികളുടെ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ മാമോദീസ മുക്കാതെ പ്രായമായിട്ട് മാമോദീസ മുക്കിയാൽ മതി എന്ന അഭിപ്രായം എന്ന ഉണ്ടായെന്നും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് കണ്ട് നോക്കാം. അത് 4-ാം നൂറ്റാണ്ടിൽ ആണെന്നാണ് ഒരു ചിന്താഗതി. ഉത്തരാഫ്രിക്കയിൽ അങ്ങനെ ഒരു വാദം ഉണ്ടായത് അധികം ശോഭിച്ചില്ല. ആദ്യകാലത്ത് തന്നെ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട്, 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അധികം ശോഭിച്ചില്ല. പിന്നീടുണ്ടായ ഒരു വലിയ സ്വാധീനം, ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ മുക്കുന്നത് ആവശ്യമില്ല എന്ന് പറയാനുള്ള ചരിത്രത്തിലെ ഒരു വലിയ സ്വാധീനം. കുസ്തന്തീനോസ് ചക്രവർത്തി മാമോദീസ മുങ്ങിയാൽ പാപമില്ലാത്ത ജീവിതം ജീവിക്കണമെന്നുള്ള തത്വത്തിന്റെ പേരിൽ തന്റെ മാമോദീസ മരണക്കിടക്ക് വരെ നീട്ടിവെച്ചു. ഇതൊരു ചരിത്ര സംഭവമാണ്. നിങ്ങൾ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ അറിവില്ലാത്തവരൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കുസ്തന്തീനോസ് രാജാവ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ റോമയുടെ ഔദ്യോഗിക മതമായിട്ടൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതായത് ഈ മാമോദീസ സ്വീകരിക്കുന്ന കാര്യം, മാമോദീസ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാപമില്ലാത്ത ജീവിതം നയിക്കണം, അതുകൊണ്ട് മരണക്കിടക്ക് വരെ അദ്ദേഹം ഈ മാമോദീസ ഇങ്ങനെ നീട്ടിവെച്ചതായിട്ടൊരു ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ക്രിസ്തീയ കുടുംബങ്ങളിലും മാമോദീസ നീട്ടിവെക്കാനും കഴിയുന്നത്ര വൈകിക്കാനും തുടങ്ങിയത്. പക്ഷേ അത് വിശ്വസിക്കുവാനും വിശ്വാസം ഏറ്റു പറയുവാനും പ്രായമായതിന് ശേഷം മാത്രമേ മാമോദീസ മുങ്ങാവൂ എന്ന തത്വത്തിന്മേലായിരുന്നു എങ്കിൽ യൗവനത്തിലെങ്കിലും മാമോദീസ മുങ്ങുമായിരുന്നല്ലോ. ജീവിതാവസാനം വരെ നീട്ടിവെക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് മാമോദീസയ്ക്ക് ശേഷമുള്ള പാപത്തിന് മോചനമില്ല എന്ന അടിസ്ഥാനമില്ലാത്ത ഭയം കൊണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പം നമുക്കറിയാമല്ലോ, മാമോദീസ മുങ്ങുമ്പോഴേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് ഒറിജിനൽ സിന്നിൽ നിന്നുള്ള വിമോചനം. എന്നാല് കർമ്മപദത്തിലെ പാപങ്ങൾ ഉണ്ടാകും, ആ കർമ്മപാപങ്ങൾക്കുള്ള മോചനത്തിന് വേണ്ടിയാണ് വിശുദ്ധ സഭയിലെ കൂദാശ, ഏത് കൂദാശ, നമുക്ക് വലിയ താല്പര്യമില്ലാത്ത കൂദാശ, ഏത് കൂദാശ അത്? ആ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ അത് കർമ്മപാപത്തിലുള്ള പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയാണ്. ഇനി നോർത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായ 418 കാർത്തേജ്, ദ സിനോൺ ഓഫ് കാർത്തേജ്, പുതിയതായി ജനിച്ച കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കരുതെന്ന് വിലക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിലും കൂടി നമ്മൾ കാണണം. കാർത്തേജ് സിനോദോസ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകണം എന്ന് തന്നെ ശക്തമായിട്ട് പറഞ്ഞു AD 418 ദ സിനോഡ് ഓഫ് കാർത്തേജ്. ഇനിയും നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരുന്നു. സ്നാനത്തെ പറ്റിയുള്ള ക്രിസ്തീയ ഉപദേശം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള ജ്ഞാനബോധിനി എന്ന പുസ്തകത്തിലെ മാമോദീസയെ പറ്റിയുള്ള ആദ്യത്തെ ഖണ്ഡിക ഈ തിരുമേനിയുടെ പുസ്തകത്തിൽ നിന്നാണ്, പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഈ ലഘുലേഖയിൽ നിന്നാണ് തേവദോറസ് തിരുമേനി എടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് അവിടെ കാണുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഞാനൊന്ന് വായിച്ചു പോവുക, മറ്റേ പുസ്തകം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കത് കാണാം. കഴുകി ശുദ്ധീകരണം, പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം, ക്രിസ്തു ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടൽ, ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലുള്ള പങ്കാളിത്തം, പാപമോചനം, വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മ നിശ്വസനം, ദ്രവത്വമില്ലായ്മയുടെ വസ്ത്രധാരണം, പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിന്റെയും അധീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രാപനം, ഇങ്ങനെ 10 കാര്യങ്ങളാണ്. ഇങ്ങനെ വിവിധ അർത്ഥമുള്ള ഒരു മഹാരഹസ്യമാണ് വിശുദ്ധ മാമോദീസ. അതിൽ നിന്ന് ശിശുക്കളെ വിലക്കുന്നത് കർത്താവിന്റെയും സ്ലേഹന്മാരുടെയും ഉപദേശത്തിന് കടകവിരുദ്ധമാണ്. ഈ അബദ്ധത്തിൽ ക്രൈസ്തവരാരും ചാടരുത് എന്ന് ക്രിസ്തുവിലുള്ള സ്നേഹം മൂലം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, തിരുമേനി എഴുതിയിരിക്കുക. വിശ്വാസമില്ലാതെ മാമോദീസ ഇല്ല. ഏതായാലും മുങ്ങുന്നയാളുടെ വിശ്വാസം കൊണ്ട് മാത്രം മാമോദീസ സാധ്യമല്ല, മുക്കുന്ന സഭയുടെ വിശ്വാസവും ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും മാമോദീസ മുക്കിക്കൊള്ളണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്കാണ് പൊതുവെ സഭ ശൈശവ മാമോദീസ നൽകുന്നത്. അങ്ങനെ മാമോദീസ മുങ്ങുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് വിശ്വാസമില്ല എങ്കിൽ ശൈശവത്തിൽ മുങ്ങുന്ന മാമോദീസ കൊണ്ട് മാത്രം അവർ രക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാമോദീസ മുങ്ങുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ വിശ്വാസമൊന്നുമില്ലെങ്കിലും അവര് ഏറ്റ മാമോദീസ കൊണ്ട് അവരെ രക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പ്രായപൂർത്തിയായതിനു ശേഷവും മാമോദീസ സ്വീകരിച്ചവര് അവരുടെ ഈ മാമോദീസ സ്വീകരണം കൊണ്ട് മാത്രം രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുമെന്ന് അവർക്കും വിശ്വസിക്കാൻ തരമില്ല. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഞാനതുകൊണ്ട് എപ്പോഴും പറയുന്നത് മാമോദീസ എന്നത് തുടക്കമാണ്. ഞാനതുകൊണ്ട് പത്രദോസിന്റെ ലേഖനത്തിൽ നിന്ന് വളരെ കൃത്യമായ നിർവചനം പറയുന്നത് സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ക്രിസ്തു യേശുവിങ്കിലുള്ള വിശ്വാസത്താൽ തന്റെ പുനരുത്ഥാനത്താൽ ദൈവസന്നിധിയിലുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. സപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ തുടക്കം മാത്രമാണ്. പിന്നീട് സത്യവിശ്വാസത്തിൽ നമ്മൾ വളരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ശിശുക്കളെ മാമോദീസ മുക്കുന്നത് സഭയിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ കൃപാമാർഗങ്ങളിലും ഭാഗമാക്കാകുന്നതിന്റെ നാന്ദിയും പ്രകാശനവുമായിട്ടാണ്. അങ്ങനെ പ്രവേശിച്ച സകല കരുണയും കൃപയും ആസ്വദിച്ചിട്ടും അവിശ്വാസത്തിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഒരു സാധാരണ അവിശ്വാസിയേക്കാൾ കൂടുതൽ കുറ്റമുണ്ടെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ സൗജന്യമായി കിട്ടുന്ന ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് വിശുദ്ധ സഭയിൽ വളർന്നു വന്നിട്ട് ഈ സഭയെ കളഞ്ഞേച്ച് വിശ്വാസവും കളഞ്ഞ് സഭയെ കളയുക എന്നുള്ളതല്ല, സത്യവിശ്വാസം ഉപേക്ഷിച്ച് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു അവിശ്വാസിയേക്കാളും കൂടുതൽ കുറ്റമുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിനൊരു അടിസ്ഥാനമുണ്ട്. എബ്രായ ലേഖനം 6:4 ഒന്ന് വായിച്ചേ. എബ്രായ 6:4
ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല.
ഇങ്ങനെ ഒരു ക്രിസ്തീയ നന്മയുടെ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ, ഈ കാര്യങ്ങളെല്ലാം സഭയിൽ ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോയാൽ, അങ്ങനെ പിന്മാറിപ്പോകരുത് എന്ന് വളരെ കൃത്യമായി തിരുവചനം ഓർമ്മിപ്പിക്കുക. മാമോദീസയ്ക്ക് ശേഷവും വിശ്വാസത്തിലും സഭാജീവിതത്തിലും സുഹൃദ പരിശീലനത്തിലും കൂടിയാണ് പൂർണ്ണതയിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പം എല്ലാ വർഷവും നൊയമ്പും ഉപവാസങ്ങളും ഒരാണ്ടടക്ക ആരാധന ആവർത്തിച്ച് ചെയ്യുന്നതിന്റെ അർത്ഥം ഒരു സ്വർണം ഉലയിലേക്ക് വെച്ചു, അത് പഴുത്തു, അതിൽ നിന്ന് കീടങ്ങളെല്ലാം പുറത്തു വന്നു, വെള്ളത്തിലിട്ടൊന്ന് കഴുകി. ഇത് വീണ്ടും വീണ്ടും എത്രമാത്രം ആവർത്തിക്കാമോ? കണ്ണുനീരിലൂടെ അനുതാപത്തിലൂടെ കുറിയലായുസ് എന്ന് പറഞ്ഞ് മുട്ടുമേ വീണ് ദൈവസന്നിധിയിൽ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്ന് വിശുദ്ധീകരണത്തിൽ ജീവിക്കുവാൻ, എപ്പോഴും വിശുദ്ധീകരണത്തിൽ ജീവിക്കുവാൻ. ഇത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യം എവിടെ കിട്ടും? എവിടെ കിട്ടും? എനിക്ക് തോന്നുന്നത് ഈ പ്രായമായി കഴിഞ്ഞ് മാമോദീസ സ്വീകരിച്ചവർക്ക് ഭയങ്കര കുങ്കായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അഹങ്കാരികളായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുകയാണ് ഞങ്ങളും ഞാനും എന്റെ ഭർത്താവും എന്റെ കർത്താവും ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന് വിട്ടാൽ നേരെ പിന്നെ സ്വർഗത്തിലെ ചെല്ലുകയുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയരുത്. നമ്മൾ രക്ഷയുടെ അനുഭവത്തിലാണ്, അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവമാണ് നിശ്ചയിക്കുന്ന കാര്യമാണ്. നമുക്ക് വിശ്വാസമൊക്കെ നല്ലതാണ് രക്ഷിക്കുമായിരിക്കുമെന്ന്. പൗലോസ്ലിഹ പോലും പറഞ്ഞില്ലല്ലോ. പൗലോസ്ലിഹ പറഞ്ഞത് എന്റെ നീതിയുടെ കിരീടം എനിക്കായി വിരിച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അയ്യോ, ഞാൻ അതിഷ്ട മനുഷ്യൻ എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ളവർ പറയുന്നത് ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങളുടെ വണ്ടി നേരിട്ട് സ്വർഗത്തിൽ ചെല്ലും, ഞാൻ അവിടെ കാണും, എനിക്കൊരു തലയിൽ ഒരു കിരീടം കിട്ടിയിരിക്കും, 100% ഉറപ്പാണ് എന്നൊക്കെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നേ? അതുകൊണ്ട് ഈ അഹങ്കാരം വിട്ടിട്ട് ഓർത്തഡോക്സ് പഠിപ്പിക്കുകയാണ് പുറിയലായിസോൻ, കർത്താവെ പാപികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ ഒരു താഴ്മയും വിനയവും എപ്പോഴും വിശുദ്ധിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയും, അതിനുവേണ്ടിയാണ് നോയമ്പ് ഉപവാസത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് വിശ്വാസികളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച ശൈശവത്തിലെ ആരംഭിക്കാം. അതിന്റെ തുടക്കവും ക്രിസ്തു ശരീരത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലുമാണ് മാമോദീസ കൊണ്ട് സാധിക്കുന്നത്. മാമോദീസ ജനനമാണ്, ആരംഭമാണ്. അതിനുശേഷമുള്ള ജീവിതവും മാമോദീസ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ജനനവും ആരംഭവും വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധിക്കുന്നത് അക്രൈസ്തവമാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് തിരുമേനി ലഘുലേഖ അവസാനിപ്പിക്കുകയാണ്. ഇത്ര പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റിയുള്ളത്. നിങ്ങൾക്ക് അത് ലഭിക്കുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് സ്കാൻ ചെയ്ത് എന്റെ കോപ്പി എല്ലാവർക്കും അയച്ചു തരാം. നിങ്ങൾ സമയം കിട്ടുന്ന സമയം അതൊന്ന് ഓടിച്ച് വായിക്കുകയും ചെയ്യുന്നു നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലമായിട്ട് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സത്യവിശ്വാസത്തിൽ ഉറയ്ക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താ, ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാനമാണ്. അത് പരിപൂർണമായ ദാനമാണെന്ന് നമ്മൾ നമ്മുടെ ഒരു ഒരു ചിന്തയോ നമ്മുടെ ബുദ്ധിയോ പോലും, അതുകൊണ്ട് ആ ബുദ്ധി ഉറയ്ക്കാത്ത സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കണം. അല്ലെങ്കിൽ എല്ലാ കൂദാശകളും കൊടുക്കുന്നത്, വിശുദ്ധ കുർബാന വരെ അവർക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ളത് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തലയെ തൊട്ടവരും തലയെ തൊടാൻ പോകുന്നവരും മാതാപിതാക്കളും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, എടാ കുഞ്ഞെ, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന വലിയ കൃപയിലേക്ക് നീ വിളിക്കപ്പെട്ടേക്കുക. അതുകൊണ്ട് ആ കൃപയിൽ ജീവിക്കണം, അതിൽ നമുക്ക് ഇനി വളരണം എന്ന് പറഞ്ഞ് ആ ഒരു അവബോധം കുടുംബത്തിൽ കൊണ്ടുവരണം. ഈ നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭയില് നമ്മൾ സത്യത്തിൽ നമ്മുടെ എന്താ, നമ്മുടെ ആത്മീയത, നമ്മുടെ ആത്മീയത എന്താ? നമ്മൾ കള്ള് കുടിക്കും, നമ്മൾ വീഡിയോ വലിക്കും, നമ്മളെല്ലാ തിന്മകളും കാണിക്കും, നമ്മളെല്ലാ തോന്നിയവാസങ്ങളും കാണിക്കും. എന്നിട്ട് നമ്മൾ ഈ വലിയ വലിയ പിന്നെ ഈ ലോകത്തിലുള്ള പരിപാടികളിൽ മുഴുവൻ മുഴുകി കിടക്കുക. നമ്മൾ ഞാൻ മൊത്തത്തിലാ പറയുന്നത്, സഭ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാം ഇങ്ങനെ ലൗകികമായ കാര്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുക. നമുക്കൊരു ആത്മീയത, ഈ ഇത്രയും ശ്രേഷ്ഠമായ കൗദാശിക കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നവർ, നമ്മള് പ്രാധാന്യമായിട്ട് കരുതിയിരിക്കുന്ന മറ്റെന്തൊക്കെയോ ആണ്. ഈ കൗദാശിക രഹസ്യങ്ങളുടെ പ്രാധാന്യമോ സത്യവിശ്വാസത്തിൽ ജീവിക്കേണ്ടതോ വിശുദ്ധീകരണത്തിൽ ജീവിക്കേണ്ടതോ ആയ കാര്യങ്ങളൊന്നുമല്ല. നമ്മള് ഈ എല്ലാ ഈ ലൗകികമായ തിന്മകളിലൂടെ പോവുക, നമ്മൾ മാറണം. സഭയ്ക്ക് വലിയൊരു ഉണർവ്, ഒരു മാറ്റം ഉണ്ടാകണം, ഒരു ഉണർവുണ്ടാകണം. ആത്മീയമായ ഉണർവുണ്ടാകേണ്ടത് സത്യവിശ്വാസമാകുന്ന ഈ കൗദാശിക കർമ്മങ്ങളെ തിരിച്ചറിയുന്നത് വഴിയായിട്ടാണ്. ഇതെല്ലാം കളഞ്ഞേച്ച് വേറെ ഏതാണ്ട് ഉണർവിന് വേണ്ടിയല്ല ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളിലൂടെയുള്ള സത്യം തിരിച്ചറിഞ്ഞുള്ള ഒരു ഉണർവ് നമുക്ക് ആവശ്യമുണ്ട്. ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന കൗദാശിക കർമ്മങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് കുടുംബത്തിൽ ജീവിതം ക്രമീകരിക്കുക വഴിയായിട്ടാണ്. നിങ്ങളുടെ വീടുകളില് മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ തിന്മകൾ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ മദ്യപാനം, ദുഷ്ടവക്കങ്ങള്, വ്യഭിചാരം, എല്ലാ തിന്മകള്, ഈ ചെറുതെന്ന് വിചാരിക്കുന്ന അസൂയ, കുരള, അത്യാഗ്രഹം, താൻപോരിമ, ഇതെല്ലാം ഈ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ നമുക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്യണം. നമ്മൾ ഈ ദൈവത്തിന്റെ കൃപ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ചവരാ. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിക്കണം. അതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ മാറ്റം ഉണ്ടാക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കിനി നമ്മുടെ പഠന കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ആ വിഷയങ്ങളെപ്പറ്റി കൂടുതലായി പരാമർശിക്കുന്നതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് പറയിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആരെയും വ്യക്തിപരമായിട്ടൊന്നും ഉദ്ദേശിച്ചല്ല, സഭയിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മളിപ്പം കോടികളുടെയും കോടാനുകോടികളുടെയും കണക്കുകളിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതൊന്നും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകത്തില്ല. ഇതൊന്നും രക്ഷയിൽ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഈ ലോകത്തിൽ നമ്മുടെ എത്ര കോടിയുടെ കെട്ടി ഉയർത്തി എന്നുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കണക്കും ചോദിക്കത്തില്ല. നീ എത്ര പേർക്ക് നന്മ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, നീ എങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഒരു നേരത്തെ അന്നമില്ലാത്തവൻ അന്നം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോടികളുടെയും ലക്ഷങ്ങളുടെയും കോടാനുകോടികളുടെയും മില്യൻസിന്റെ ഒന്നും കണക്കൊന്നും മേളിലെങ്ങും വേണ്ട, വേണ്ട. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമായിരിക്കുന്നത് സത്യവിശ്വാസം എന്ന സ്ഥിരമുള്ള പാറമേൽ നിലനിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഈ പഠന ക്ലാസ്സുകളൊക്കെ മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനബോധിനി എന്ന പുസ്തകത്തിലേക്ക് കടക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ സിലബസ് അതാണ്. ജ്ഞാനബോധിനി എന്ന പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധ മാമോദീസയും മൂറോനും എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്ത് 10-13 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറിയ ചെറിയ പാരഗ്രാഫുകളായിട്ട് കൂദാശ എന്നാൽ എന്ത്, കൂദാശയുടെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട്, പരമമായ കൂദാശ എന്ത്, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ മനുഷ്യരെയും ദൈവത്തെയും അനുരഞ്ജിപ്പിക്കുവാൻ ഉള്ള കാര്യങ്ങൾ എന്ത്, കൂദാശകളുടെ എണ്ണം എത്രയെന്ന് നിജപ്പെടുത്തുവാനായിട്ട് കഴിയുമോ, പ്രധാനപ്പെട്ട കൂദാശകൾ എത്രയാണ്, അത് ഏതൊക്കെയാണ്, ഒരു വിശ്വാസി സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായിരിക്കുന്ന കൂദാശകൾ ഏതെല്ലാം, ആവർത്തിക്കപ്പെടാത്ത കൂദാശകളെ 7 എന്ന അക്കത്തിന് പ്രാധാന്യമുണ്ടോ, കൂദാശകളുടെ ലക്ഷ്യവും പ്രാധാന്യം എന്ത്, പരിശുദ്ധാത്മാവും കൂദാശകളും തമ്മിലുള്ള ബന്ധം എന്ത്, ചൗദാശിക ജീവിതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, കൂദാശകളുടെ കൂദാശ അഥവാ കൂദാശകളുടെ രാജ്ഞി ഏതാണ്, കൂദാശകളുടെ അടിസ്ഥാനം എന്ത്, ഇങ്ങനെയുള്ള 13 കാര്യങ്ങളാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അത് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇംഗ്ലീഷിലും കൂടി ഞാൻ വായിക്കുകയും മലയാളത്തിൽ അർത്ഥം പറയുകയും ചെയ്തു പോകുന്നു, നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുക. ആദ്യത്തേത് വാട്ട് ഈസ് സാക്രമെന്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് സാക്രമെന്റ് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്നല്ല, അതല്ലാതെ നമ്മൾ സാധാരണ പഠിച്ചിരിക്കേണ്ട ഒറ്റ സെന്റൻസ് ഉണ്ട്. വാട്ട് ഈസ് സാക്രമെന്റ്? ദ സാക്രമെന്റ്സ് ആർ ദ വിസിബിൾ സൈൻസ് ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. സാക്രമെന്റ്സ് ആർ ദ വിസിബിൾ സൈൻസ് ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. ദൈവകൃപ കാണപ്പെടാൻ സാധിക്കാത്തതാണല്ലോ, പക്ഷേ കാണപ്പെടുന്ന ചില അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപ, മാമോദീസയിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര, വിശുദ്ധ കുർബാനാനുഭവത്തിൽ കർത്താവിന്റെ ശരീര രക്തസ്വീകരണം, വിശുദ്ധ കുമ്പസാരത്തിൽ പാപമോചനം, വിവാഹത്തിലൂടെ ദൈവനിബ്രാൻ ലഭിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ പരസ്പര സഹവർത്തിത്വം, അങ്ങനെ ഓരോന്നും കാണപ്പെടാത്ത ദൈവിക കൃപകളാണ്, കൃപകളുടെ കാണപ്പെടുന്ന അടയാളങ്ങളാണ് വിശുദ്ധ കൂദാശകൾ. വാട്ട് ഈസ് സാക്രമെന്റ് ഇൻ സിറിയക്? ദ വേർഡ് മീനിങ് ഓഫ് സാക്രമെന്റ് ഈസ് മേക്ക് ഇറ്റ് ഹോളി, വിശുദ്ധീകരണം എന്നാണ് അർത്ഥം. ദ സീക്രട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ത്രൂ വിസിബിൾ മീൻസ് ഓഫ് സർവീസ് ആൻഡ് ഡീഡ്സ് ടു ഒബ്ടെയിൻ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ടു അസ് is known as sacrament. We see God's presence for particular fulfillment of our needs in sacraments. We see His presence and soft touch with love and strength in time of need and our ascension to Him to obtain the fullness of life in Him. This is what we do through sacraments. സുറിയാനിയിലെ കൂദാശ എന്ന വാക്കിന് വിശുദ്ധീകരണം എന്നാണ് അർത്ഥം. അദൃശ്യമായ ദൈവകൃപ ദൃശ്യമായ ഉപാധികളിലും കർമ്മങ്ങളിലും കൂടെ നൽകപ്പെടുവാൻ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയാണ് കൂദാശ. പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് കൂദാശകളിൽ നാം ദർശിക്കുന്നത്. ഓരോ കൂദാശകളും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. സ്നേഹത്തോടും ശക്തിയോടും നമ്മെ സ്പർശിക്കുവാൻ സമയത്തിൽ ഇറങ്ങി വരികയും അവനിലുള്ള ജീവന്റെ പൂർണ്ണത പ്രാപിക്കുന്നതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കയറുകയും ചെയ്യുന്ന ക്രിയയാണ് വിശുദ്ധ കൂദാശയിൽ നാം ചെയ്യുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു, പിന്നീട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് വളരുന്നു. അതാ ഇൻകാർണേഷൻ ആൻഡ് തയോസിസ്. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വന്നു. തയോസിസ് മീൻസ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുകയും ചെയ്യുന്ന കാര്യമാണ്. അവർ അസൻഷൻ ടു ഹിം ടു ഒബ്ടെയിൻ ദ ഫുൾ ഫുൾനെസ് ഓഫ് ലൈഫ് ഇൻ ഹിം. യേശുക്രിസ്തുവിലുള്ള വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ കയറുകയും ചെയ്യുന്ന കാര്യമാണ് കൂദാശകൾ എന്നുള്ളത്. സെക്കൻഡ് വൺ, വൈ ഡു ബി റഫോർ സാക്രമെന്റ്സ് ആസ് സീക്രട്സ്? എന്തുകൊണ്ടാണ് കൂദാശകളെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളത്. നമ്മൾ കൂദാശകളെ രഹസ്യങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, സീക്രട്സ് അല്ലെങ്കിൽ റോസോ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? മിസ്റ്ററി, സീക്രട്സ് എന്നുള്ളതിനേക്കാളും നല്ല വാക്ക് മിസ്റ്ററി എന്നുള്ളതാണ്. മിസ്റ്ററി എന്ന് പറയാനായിട്ട് എന്താണ് കാര്യം? ബൈ ദ വേർഡ് മിസ്റ്ററി മീൻസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് പ്ലാൻ ഫോർ ദ സൽവേഷൻ ഓഫ് മാൻകൈൻഡ് ദാറ്റ് വാസ് ഹിഡൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് ഏജസ് ആൻഡ് വാസ് ഫുൾഫിൽഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഇൻ ഡ്യൂ ടൈം. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഗോഡ്സ് പ്ലാൻ ഫുൾഫിൽഡ് ത്രൂ ജീസസ് ഈസ് റിഹേഴ്സ്ഡ് ഇൻ ദിസ് വേൾഡ് ത്രൂ വർഷിപ്പ് കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രേസ്. That is in liturgy of holy sacraments. Hence we call these holy sacraments as മിസ്റ്റോറിയസ്. അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതും കാലത്തികവിൽ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവിക രക്ഷാപദ്ധതിയുമാണ് രഹസ്യം എന്ന മതം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ദൈവത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് നമ്മളിലേക്ക് ദൈവം അത് പൂർണ്ണമാക്കി തന്നു എന്നുള്ളത്. നിങ്ങൾ അതിനെ പെട്ടെന്ന് മനസ്സിലാകാനായിട്ടൊരു വാക്യം വായിച്ചാൽ മതി. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചതാണ്. എബ്രായ ലേഖനം 1:1 വായിക്കാമോ? എബ്രായ 1:1
ായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു.
പണ്ട് കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്ത് ഭാഗം ഭാഗം വിവിധം ശകലിച്ച് ശകലിച്ച് ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പൂർണ്ണതയില്ല. നമുക്ക് ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, ക്യാൻ യു പ്ലീസ് റീഡ് ഗലേഷ്യൻ ചാപ്റ്റർ നമ്പർ 4:4 as well. Gigi, please. Galatians 4:4. Galatians 4:4.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവൻ തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചായി.
കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, അതായത് പണ്ട് ഭാഗം ഭാഗം വിവിധം, പക്ഷെ കാലത്തിന്റെ പൂർണ്ണത, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുക. അങ്ങനെ ഏകജാതൻ വന്ന് അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന കാര്യങ്ങളെല്ലാം യേശുവിൽ അത് പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതിയായിട്ട് നമുക്ക് തന്നു. അതുകൊണ്ടാണ് അതിനെ മിസ്റ്ററീസ് എന്ന് പറയുന്നതിന്റെ കാര്യം. ക്രിസ്തുവിൽ നിറവേറിയ രക്ഷാകര സംഭവങ്ങളുടെ മിസ്റ്ററീസ് ആണ് അത്. ഇന്ന് ലോകത്തിൽ വിശുദ്ധ കൂദാശകളിലൂടെ ആരാധനാനുഷ്ഠാനങ്ങൾ വഴി നൽകപ്പെടുന്നതിനാൽ വിശുദ്ധ കൂദാശകൾ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് വേറെ ഒരു ഉദാഹരണം കൂടെ പറയാം. യേശു ക്രിസ്തു ഈ അത്ഭുതം എല്ലാം ചെയ്ത് ഇതിനെല്ലാം അലഞ്ഞുതിരിച്ച് ഒറ്റയുടുപ്പ് ഇട്ട് നടന്ന ആളാണല്ലോ. പക്ഷെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ നേരം എവിടെ വന്നു? കടലിന്റെ സൈഡിൽ ഇരുന്നാണ്? അല്ല, മാളികമുറിയിൽ. ഏത് മാളികമുറി? മർക്കോസിന്റെ മാളികമുറി. എങ്ങനെയുള്ള മാളികമുറി? വിരിച്ചൊരുക്കിയ മാളികമുറി. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതിലെ നടന്നവരെല്ലാരും ഉണ്ടായിരുന്നു? ഇല്ല, 12 അപ്പോസ്തലന്മാർ മാത്രം അല്ലേ. ആ അപ്പോസ്തലന്മാർ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ പെസഹ പെരുന്നാളിൽ പാടുന്നേ, രഹസ്യം ഉടയോനരുളി രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും സ്വർഗീയനായ. അതാ രഹസ്യം. രഹസ്യം റോസറി, റോസറി എന്ന് പറയുക. രഹസ്യം റോസറി എന്നുള്ള വാക്കിൽ നിന്നാണ് റാസ എന്ന വാക്കുണ്ടാകുന്നത്. റോസറി രഹസ്യം. ഈ നമ്മൾ ഈ റാസ നടത്തുമ്പോഴേ അരളിക്ക കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ അല്ല, അത് കത്തോലിക്ക ട്രഡീഷനാണ്. അതിപ്പോ അരളിക്ക ഓരോരുത്തർ പള്ളി കൊടുക്കും, പിന്നെ അവന്റെ അരളിക്ക എടുത്തോ അവന്റെ ത്രോണോസായി വെച്ചിട്ടുണ്ടോ, ഇതാ ചോദ്യം. അതൊരു ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാ. ഞങ്ങള് പിന്നെ അച്ഛന്മാർ ഇതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവരായതുകൊണ്ട് അവന്റെ ഒരു ദിവസം പിടിച്ചില്ല കുഴപ്പമല്ലേ, അത് കാരണം ഞങ്ങൾ ഇത് പിടിക്കും. എന്നിട്ടല്ല നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെ അരളിക്കായിക്കകത്ത്. സത്യത്തിൽ നമുക്ക് പ്രൊഫഷനാ നമുക്കുള്ളത്, നോട്ട് റാസ. നമുക്ക് റാസയല്ല, നമുക്ക് പ്രൊഫഷനാ. റാസായിക്ക് തന്നെ ചെയ്യുന്നതെന്നറിയാം. ഈ അരളിക്കായിക്കകത്ത് ഈ കത്തോലിക്കർ ചെയ്യുന്ന വിശുദ്ധ കുർബാന വെക്കും, ആ രഹസ്യം, ആ റോസറി എന്ന കാര്യം വെക്കും. വിശുദ്ധ കുർബാന വെച്ചിട്ട് അല്ലെങ്കിൽ ഓസ്തി വെച്ചിട്ട് അതുകൊണ്ടാ ഇവർ ഈ അരളിക്കായുമായിട്ട് പ്രദക്ഷിണം നടത്തുന്നത്. നമ്മൾ ചെയ്യുന്ന തന്നെ മാതാവിന്റെയോ യേശുവിന്റെയോ പരിമല തിരുമയുടെ കീറി സാധാരണ ഫോട്ടോ ഒരെണ്ണം കണ്ടിച്ച് തന്നെ നടുക്ക് വെക്കും. അതിനുള്ള നല്ല അരളിക്ക ഈ ഫോട്ടോ വെക്കും അരളിക്ക. അതുകൊണ്ട് നമുക്ക് ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇപ്പൊ എന്നാ ചെയ്യുന്നു, അത് മാറി വരുമായിരിക്കും, നോക്കാം. അതുകൊണ്ട് ആ രഹസ്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. റാസ എന്ന വാക്കിന്റെ അർത്ഥം റോസോ അല്ലെങ്കിൽ റോസറി എന്നുള്ള മിസ്റ്ററി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മള് ഇതും ചുമന്നുകൊണ്ട് അതിലെല്ലാം നടക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുപോകാത്തത്, വിശുദ്ധ കുർബാന കൊണ്ടുപോകാത്തത്. അതുകൊണ്ട് നമ്മൾ ദേശത്തെ ധൂപം അർപ്പിച്ച് ദേശത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. രഹസ്യം എന്നുള്ള വാക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ കഥ മുഴുവൻ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ മിസ്റ്ററീസ്, ഈ കുദാശകൾ മിസ്റ്ററീസാ. കാരണം ദൈവം അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന കാര്യങ്ങളെ നമുക്ക് പ്രത്യക്ഷമാക്കി തന്നു എന്നുള്ളത് കൊണ്ടാണ് കുദാശകളെ നമ്മൾ രഹസ്യങ്ങൾ അല്ലെ മിസ്റ്ററീസ് എന്ന് പറയുന്നതായ കാര്യം. ത്രൂ ഹിസ് റെവലേഷൻസ് ഇതെല്ലാം ദൈവത്തിന്റെ വെളിപ്പാടുകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി തേർഡ് വൺ ഈസ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാക്രമെന്റ്, ഏറ്റവും പരമമായ കൂദാശ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും പരമമായ കൂദാശ, ജീസസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാക്രമെന്റ്. യേശു ക്രിസ്തു ഹിംസെൽഫ്, what he did is he changed the sons of man into sons of God and compromised God with men. In order to do this, he incarnated as human to make unity in himself, in soul and body, Gentiles and Jews, heaven and earth, even the whole creation. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ, മനുഷ്യരെയും ദൈവത്തെ അനുരഞ്ജിപ്പിക്കുവാൻ, ആത്മാവിനെയും ശരീരത്തെയും സ്വജാതിയെയും വിജാതിയെയും സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നാക്കാൻ വേണ്ടി, സൃഷ്ടിയെ മുഴുവൻ അതിലൂടെ ഏകീഭവിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവാണ് ഏറ്റവും പരമമായ കൂദാശ. എന്താണ് കൂദാശയുടെ ഏറ്റവും പരമമായിരിക്കുന്ന അർത്ഥം എന്ന് ചോദിച്ചാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാക്രമെന്റ് ഈസ് ജീസസ് ഹിംസെൽഫ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതിയ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടുമായിരിക്കും. അതിനേക്കാൾ ഉപരി നമ്മളത് എപ്പോഴും ഓർത്തിരിക്കുക, യേശു ക്രിസ്തു തന്നെയാണ് ഏറ്റവും വലിയ കൂദാശ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് വിശദീകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഫോർത്ത് വൺ, ഈസ് ഇറ്റ് പോസിബിൾ ടു സേ എക്സാക്ട്ലി ഹൗ മെനി സാക്രമെന്റ്സ് ആർ ദയർ? കൂദാശകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയുമോ എന്ന്? അതൊരിക്കലും സാധ്യമല്ല. നോ, the reason is, since in God's creation everything is good and every object can be an object for sacrament, the world itself can be a sacrament, every event in our life can turn into a sacrament. It was officially declared that the number of sacraments is 7 by the Council of Trent at Rome, 1545 through 1563, with interruptions by Roman Catholic theologians due to the influence of Western churches. It is observed as 7 in our Orthodox Church too. ഏഴ് എന്ന് പറയുന്നത് കത്തോലിക്കര് തന്ന, അതും കത്തോലിക്കര് തന്ന, ഇതെല്ലാം നമുക്ക് കത്തോലിക്കര് തന്ന, ലാറ്റിനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഇതെല്ലാം, അങ്ങനെ ലാറ്റിനൈസേഷന്റെ ഭാഗമായിട്ട് അരളിക്കാ പിടിക്കുന്ന പരിപാടിയും വന്നത്. അപ്പോ ദൈവത്തിന്റെ സൃഷ്ടി മുഴുവൻ നല്ലതാകിയാൽ കൂദാശകളുടെ വസ്തുവായി തീരുവാൻ എല്ലാ വസ്തുവിനും കഴിയും. അതായത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും, കല്ലും മണ്ണും മരവും ഇലയും മൃഗങ്ങളും കന്നുകാലികളും, ഈ ലോകത്തിലുള്ള സർവ്വതും സർവചരാചരങ്ങളും, പ്രപഞ്ചമാകമാണ് ഈ ആ സൃഷ്ടികൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം, ഇത് മുഴുവൻ കോസ്മിക് അല്ലെങ്കിൽ കോസ്മോളജി എന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കൂദാശയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും കൂദാശയായിട്ട് പരിണമിപ്പിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഒരു നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ഒരു സഹായം, മറ്റുള്ളവരോടുള്ള നല്ലൊരു വാക്ക്, ഇതുപോലും ഒരു കൂദാശയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം കൂദാശയല്ലേ? വീട് കൂദാശ, വണ്ടി കൂദാശ, ഇതെല്ലാം കൂദാശകളാണ്. എല്ലാം ചെയ്യുന്നതും കൂദാശകളാണ്. അത് നമ്മുടെ ഒരു ഒരു സ്നേഹ ചുംബനം ഒരു കൂദാശയാണ്. വി ക്യാൻ മേക്ക് ഇറ്റ് എ സാക്രമെന്റ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹ ഉപഹാരം, സ്നേഹ ചുംബനം, ഇതെല്ലാം കൂദാശകളായിട്ട് വരും. അപ്പൊ ഈ ലോകത്തിലുള്ള സർവ്വ പ്രപഞ്ചവും കൂദാശ തന്നെയാണ്. അതുകൊണ്ട് ഏഴ് എന്ന് പറയുന്നത് ട്രെൻഡ് സുന്നദോസിലാണ് കൂദാശകൾ ഏഴെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ചെയ്തത്. ഓർത്തഡോക്സ് സഭയിലും പാശ്ചാത്യ സ്വാധീനം മൂലം അങ്ങനെയാണല്ലോ. നിങ്ങൾ ഡയാംബ്രോസിനോടൊക്കെ ഓർക്കുന്നുണ്ട്, 1599-1653 കൂനൻ കുരിശ് സത്യത്തോടുകൂടിയാണ് നമ്മൾ റോമാനുഖം എറിഞ്ഞു കളഞ്ഞത്. അതിനുശേഷവും ചില കാര്യങ്ങൾ ഇങ്ങനെ വാല് പോലെ കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏഴ് കൂദാശകളായിട്ട് മാത്രം, ഏഴ് കൂദാശകൾ എന്ന് നിജപ്പെടുത്തിയിട്ടില്ല, പക്ഷെ പ്രധാനപ്പെട്ട ഏഴ് കൂദാശകളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്തു ഈ പിന്നെ ലാറ്റിനൈസേഷന്റെ സ്വാധീനവും കൂടെ കൊണ്ടാണ്, പക്ഷെ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ടെല്ലാം കൂദാശകൾ തന്നെയാണ്. ഓർത്തഡോക്സ് ട്രഡീഷൻ അനുസരിച്ച് ഏഴ് എന്ന് നിജപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട കൂദാശകൾ എത്ര? ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഴ് മാത്രമല്ല, എന്നാൽ പ്രധാനപ്പെട്ട കൂദാശകൾ എത്ര എന്ന് ചോദിച്ചാൽ അത് ഏഴെണ്ണമായിട്ടാണ്. അത് ഏതൊക്കെയാണ്? വിശുദ്ധ മാമോദീസ, മോറൻ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാനാനുഭവം, പട്ടത്വം, വിവാഹം, രോഗികളുടെ തൈലാഭിഷേകം, ഇത്രയും കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. ഈ ഏഴ് കൂദാശകള് അതിനകത്ത് രണ്ടെണ്ണം ആവശ്യമുള്ളവർ സ്വീകരിച്ചാൽ മതി, പട്ടത്വവും വിവാഹവും. അവരും ഉണ്ടെങ്കിൽ അച്ഛനാകാനായിട്ട് പോയാൽ മതി, പോയാൽ പോണം, ആ പണിക്ക് പോകണം. അതല്ലാതെ ലൗകികതയും അതും ഇതും എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കുകയും ചെയ്യരുത്. ഇപ്പം അച്ഛന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത രീതിയിലേക്ക്. ഇപ്പൊ ഒരു തമാശ ഇങ്ങനെ വായിച്ചു, വികാരിയുണ്ട് സൂക്ഷിക്കാന്നൊരു ബോർഡ് പള്ളിയുടെ ഒക്കെ മുറ്റത്ത് വെച്ച്, പട്ടിയുണ്ട് സൂക്ഷിക്കാന്നായിരുന്നു പണ്ട്, ഇപ്പൊ പറയും വികാരിയുണ്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ അങ്ങനെ പോണമെന്നുള്ളവരായി പോക്കോണം. പിന്നെ ഇതിനെയും കൂടെ പേര് പറയിപ്പിക്കുക, ഇതെല്ലാം ദൈവനാമം ദുഷിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ? അതിനു വേണ്ടി പോകരുത്. സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് നല്ല തീരുമാനം എടുത്തിട്ട് പോയേച്ചാ മതി, വേഷം കെട്ടാൻ പോകരുത്. ഒന്ന്. രണ്ട്, വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ചിട്ട് ഇത് തന്നെ, വിവാഹം കഴിച്ചിട്ട് വൈവാഹിക ജീവിതത്തിൽ ജീവിക്കുന്നവരും ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അത് അമേരിക്കൻ സിറ്റുവേഷനിൽ അത് ഒരുപക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, അത് സ്വയം ചിന്തിക്കുക. അപ്പോ അതൊക്കെ നല്ല തീരുമാനം എടുത്ത് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിക്കുക എണ്ണത്തില്, ബാക്കിയെല്ലാം മമദീസ, മോറനഭിഷേകം, കുമ്പസാരം, വിശുദ്ധ കുർബാന, രോഗികളായിരിക്കുമ്പോൾ തൈലാഭിഷേകം സ്വീകരിക്കണം. തൈലാഭിഷേകം നേരത്തെ ഞാനത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. തൈലാഭിഷേകം ഈ അന്ത്യകൂദാശയം എന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് അന്ത്യകൂദാശയൊന്നുമില്ല കേട്ടോ, അന്ത്യകൂദാശയൊന്നുമില്ല. അത് പേടിക്കേണ്ട കാര്യമല്ല. തൈലാഭിഷേകം ഔഗേന്ദ്രമേനി, നമ്മൾ തിരുമേനിയെ പറ്റി പ്രാവശ്യം പഠിക്കുന്നുണ്ട്. ഔഗേന്ദ്രമേനി ഒരു ദിവസം തന്നെ രണ്ടു പ്രാവശ്യം സ്വീകരിച്ചിട്ടുണ്ട് തൈലാഭിഷേകം. ഒരു ദിവസം തന്നെ രണ്ടു പ്രാവശ്യം തൈലാഭിഷേകം സ്വീകരിച്ചു ജീവിച്ചിരുന്ന സമയത്ത്. കൂടാതെ തിരുമേനി എപ്പോഴും രോഗിയായിരിക്കുന്ന സമയത്തെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. യാക്കോബ് സ്ലിയാടല് അഞ്ചാം അധ്യായത്തിൽ ഉറപ്പിക്കുന്ന പോലെ, നിങ്ങൾ രോഗിയായിരിക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തിട്ട് അവരെണ്ണ പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നതുകൊണ്ട്. അതുകൊണ്ട് കുദാശികൾ ഏഴൊന്നും നിജപ്പെടുത്തിയിട്ടില്ല, പക്ഷെ പ്രധാനപ്പെട്ട കുദാശികൾ ഏഴാണ് എന്ന് നമ്മൾ പറയുന്നു. അത് മമദീസ, മോറൻ, വിശുദ്ധ കുമ്പസാരം, കുർബാന, പട്ടത്വം, വിവാഹം, രോഗികളുടെ തൈലാഭിഷേകം മുതലായവയാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കണം. നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 13 കാര്യങ്ങളാണ് ആമുഖമായിട്ടുള്ളത്. അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഈ ഞായറാഴ്ച എസ് എ കോമ്പറ്റീഷനുള്ള പേര് പള്ളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ രണ്ട് ബുക്കും അന്നാമയൻ പാസ്റ്ററും പേഴ്സ് സമ്മിയസും എത്ര പേർക്ക് വേണമെന്നുള്ളത് ഒരു കണക്കെടുക്കണം. ആളുകൾ നമ്മുടെ അടുക്കൽ നിന്ന് പറയാൻ ഇട കൊടുക്കാതെ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സംഖ്യ കിട്ടുന്നതായിരിക്കും. ഈ അന്നാമയൻ പാസ്റ്റർ ഇത് നമ്മൾ പഠിച്ചതാണ് എങ്കിലും അത് യങ് ജനറേഷനെ കുറിച്ച് വിചാരിച്ചാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ, ആണുങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങളുടെ അടുക്കലും എല്ലാം പോയി ചോദിക്കാം, ഒരു പുസ്തകം ഓർഡർ എടുക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് കിട്ടും. ആദ്യത്തെ ഷിപ്മെന്റ് അത് ഫ്രീ ആയിട്ടായിരിക്കും, അതിന് ഷിപ്പിംഗ് ചാർജ് ചെയ്യുകയില്ല. പക്ഷെ രണ്ടാമത് പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നല്ലൊരു നമ്പർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ എസ് എ കോമ്പറ്റീഷൻ എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്യുക. ഇത്രയും പറയാനായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു ചാ, സന്തോഷം. പ്രാർത്ഥിക്കാം. ഹലോ അച്ഛാ, പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ളവന്റെ കുട്ടികൾ നിന്റെ ദൈവത്തിന്റെ ചെറിയ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഈ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ തക്കുന്നതിനിടയാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായിരിക്കുന്ന സ്ഥാനത്താൽ ചേൽപ്പിക്കുന്നു, കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, ഒന്ന് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നയിച്ചു അടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേക കാര്യങ്ങൾ ദൈവമേ അച്ഛനിലൂടെ പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അച്ഛൻ്റെ എല്ലാതുമായിട്ട് ശുശ്രൂഷയും മാനിക്കണമേ. കുടുംബമായ തിരുസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കണമേ.
മരണം പറയും പ്രസ്ഥാനത്തെ പൊതുവായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിവർത്തി നൽകുന്നു അവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും തരണമേ. ദൈവമേടോടെയായിരുന്നു ശുശ്രൂഷയിൽ സംബന്ധിച്ചവരെ ഓർക്കുന്നു. ദൈവമേ മനോഭാരങ്ങളിലായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളായിരിക്കുന്ന എല്ലാവരെയും തിരുസന്നത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ അവിടുന്ന് കാണണമേ. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ദൈവമേനുയോജ്യമായ വിധത്തിൽ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ വനിതാ ദിനത്തിൽ ദൈവമേ എല്ലാ സ്ത്രീകളെയും തിരുസന്നത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അമ്മയായി സഹോദരിയായി കുഞ്ഞുങ്ങളായി ദൈവമേ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ കൊടുക്കണമേ. ദൈവമേ പലവിധമായിട്ടുള്ള വിഷമങ്ങളിൽ ഭാരങ്ങളിൽ പീഡനങ്ങളിലൊക്കെ വിഷമിക്കുന്ന എല്ലാ വനിതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നൊമ്പരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ദൈവമേ അനുഗ്രഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവുകളായ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രി കൃപ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളും സ്തുതിപ്പാനായിട്ട് തന്നെ.
ഓക്കെ,
ഗുഡ് നൈറ്റ് ഓൾ. ബൈ.
ഗുഡ് നൈറ്റ്. താങ്ക് യു എവരിവൺ.